ഞാനുണ്ട്. പൂർണ്ണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ്. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എന്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മുട്ടിടുവിൻ. കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂണിയുകയും ചെയ്യുവിൻ. സുഗന്ധം പരത്തുകയും സ്തുതിഗീതമാലപിക്കുകയും ചെയ്യുവിൻ. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്ത അവിടുത്തെ വാഴ്ത്തുവിൻ. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവേൻ. നിങ്ങളിങ്ങനെ പറയണം, എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലമെല്ലാം വെളിവാകും. അവിടുന്ന് അരളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി, അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങളുണ്ടായി. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ്. അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും. വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ്, ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും. തിന്മ ദുഷ്ടർക്കെന്ന പോലെ നന്മ ശിഷ്ടർക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാല്, തേൻ, വീഞ്ഞ്, എണ്ണ, വസ്ത്രം ഇവയാണ്. ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നു. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട്. കോപാവേശത്താലവ ആഞ്ഞടിക്കുന്നു. സംഹാര മുഹൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കും. അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ. ഹിംസ്രജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ചു നശിപ്പിക്കാനുള്ള വാളും അങ്ങനെ തന്നെ. അവിടുത്തെ കൽപ്പനയിലവ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്കു ലംഘിക്കുകയില്ല. ആദ്യം മുതൽ തന്നെ ഇതെനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപ്പറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി. കർത്താവിന്റെ പ്രവൃത്തികൾ ഉത്തമമാണ്. യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിന്റെ നാമം വാഴ്ത്തുവീൻ. ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിന്റെ സന്തതിയുടെ മേൽ ഭാരമുള്ള മുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെ കുറിച്ചാണ്. വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെ, രാജകീയ അങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കുടുക്കുന്നവൻ വരെ ഏവരും കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നു. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവനെ വിഭ്രാന്തി ഉളവാക്കുന്നു. അവന് വിശ്രമാൽപ്പം മാത്രം ലഭിക്കുന്നു, ചിലപ്പോൾ അതുമില്ല. ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴെന്നതുപോലെ യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നു. രക്ഷയോടെ അടുക്കുമ്പോൾ അവൻ ഞെട്ടിയുണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു. എല്ലാ ജീവികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾക്ക് ഏഴിരട്ടിയും മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നു. ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടർക്ക് വേണ്ടിയാണ്. അവർ നിമിത്തം ജലപ്രളയം ഉണ്ടായി. മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു. കൈക്കൂലിയും അനീതിയും നിർമാർജനം ചെയ്യപ്പെടും. വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും. അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തിയൊഴുക്കുപോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകും. ഔദാര്യശീലന് സന്തോഷം ലഭിക്കും. പാപികൾ നിശേഷം പരാജയപ്പെടും. ദൈവഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല. വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ. ജലാശയതീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ ഏത് പുല്ലിനെയും കാൽ വേഗത്തിൽ പിഴുതെടുക്കാം. കാരുണ്യം അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു. സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ്. നിധി ലഭിച്ചവനിവരെക്കാൾ ഭാഗ്യവാനാണ്. സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ് ഒരുവന്റെ പേര് നിലനിർത്തുന്നത്. നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനെയും കാൽ വിലമതിക്കപ്പെടുന്നു. സഹോദരനും സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു. ദാനധർമ്മം ഇവരെക്കാൾ സുരക്ഷിതമായ അഭയമാണ്. സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു. സതുപദേശവിയേക്കാൾ ശ്രേഷ്ഠമാണ്. ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. അതുവഴി നഷ്ടമുണ്ടാകുന്നില്ല. ദൈവഭക്തന് അന്യസഹായം തേടേണ്ടതില്ല. ദൈവഭക്തി അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ഏത് മഹത്വത്തെയും കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. മകനെ ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത്. ഭിക്ഷാടനത്തെക്കാൾ മരണമാണ് ഭേദം. ഒരുവൻ മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശി അർപ്പിച്ചാൽ അവന്റെ അസ്തിത്വം ജീവിതമെന്ന പേരിന് യോഗ്യമല്ല. അവൻ അന്യന്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നു. ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അത് ഒഴിവാക്കും. നിർലജ്ജന്റെ നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും അവന്റെ ഉദരത്തിൽ അഗ്നി ജ്വലിക്കുകയാണ്. ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവൃത്തികൾ വചനമൊഴി നിർവഹിക്കപ്പെടുന്നു. സൂര്യൻ തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിന്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണനീയമാണ്. പ്രപഞ്ചം മുഴുവൻ തന്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രേ അത്. അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യ ഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. കാലത്തിന്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല. ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്തുതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കയില്ല. അവിടുത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല. അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം. അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്. അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു. എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അപൂർണമല്ല, ഒന്നും മറ്റൊന്നിന് പൂരകമാണ്. അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം മുതൽ. അമിത്തായുടെ മകനായി യോനായിക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു, കൂലി കൊടുത്തു. യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പോയി കളവാൻ അതിൽ കയറി. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടുപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താൻ താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു. അനന്തരം അവർ വരുവീൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനയ്ക്ക് വീണു. അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരേണം. നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു. അതിനെ അവൻ അവരോട്, ഞാനൊരു എബ്രായൻ. കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടു അവനോട്, നീ എന്തിനു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവൻ അവരോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നുവെന്ന് അവർ അറിഞ്ഞു. എന്നാൽ സമുദ്രം മേൽക്ക് മേലധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട്, സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവർ കരയ്ക്ക് അടുക്കേണ്ടതിനെ മുറുകെ തണ്ടു വലിച്ചു. എങ്കിലും സമുദ്രം കോപിച്ചു. കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. അവർ യഹോവയോട് നിലവിളിച്ചു, അയ്യോ യഹോവേ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുത്. നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുത്. യഹോവയെ, നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവർ യോനായെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളയുകയും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടു. യഹോവയ്ക്ക് യാഗം കഴിച്ചു, നേർച്ചകളും നേർന്നു. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞു, എന്തെന്നാൽ, ഞാൻ എന്റെ കഷ്ടം നിമിത്തം യഹോവയോട് നിലവിളിച്ചു. അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എന്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ടുകളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി. നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എന്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു. ആഴി എന്നെ ചുറ്റി. കടൽ പുല്ല് എന്റെ തലപ്പാവായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി. ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എന്റെ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളുടെ ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ഞാനോ സ്തോത്രനാഥത്തോടെ നിനക്ക് യാഗമർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനായെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. യഹോവയുടെ എളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അളിച്ചിരുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. അങ്ങനെ യോന പുറപ്പെട്ടു, യഹോവയുടെ കൽപ്പന പ്രകാരം നിലവിലേക്ക് ചെന്നു. എന്നാൽ നിലവേ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്ന് ആദ്യ 1 ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിലവേ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിലവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. വർത്തമാനം നിലവേ രാജാവിന്റെ അടുക്കലെത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. രാജവസ്ത്രം നീക്കിവെച്ച് രട്ടുപുതച്ച് വെണ്ണീറിലിരുന്നു. അവൻ നിലവേലിംഗം ഘോഷിപ്പിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ, രാജാവിന്റെയും അവന്റെ മഹത്വക്കളുടെയും ആജ്ഞാവിത്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയുകയും വെള്ളം കുടിക്കുകയും വരുത്. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ താന്റെ ദുർമാർഗവും താൻ താന്റെ കൈക്കുള്ള സാഹസവും ഇട്ട് മനം തിരികുകയും വേണം. ദൈവം വീണ്ടും അനുദപിച്ചു നാം നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും, ആർക്കറിയാം. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അള്ളിച്ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിച്ചു. അത് വരുത്തിയതുമില്ല. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുള്ള ദൈവമായി അനർത്ഥത്തെ കുറിച്ച് അനുദവിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളേണമേ. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നേന്ന് പറഞ്ഞു. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. അനന്തരം യോന നഗരം വിട്ടു ചെന്ന് നഗരത്തിന്റെ കിഴക്കേ വശത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുമ്പോൾ അതിൻ കീഴേ തണൽ പാർത്തു. യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടിയിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നേ എന്ന് പറഞ്ഞു. ദൈവം യോനയോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ പാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചില്വാനം മനുഷ്യരും അനേക മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിലവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. പ്രഭാഷണ പുസ്തകം. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം. കർത്താവ് ആദ്യം മുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിന്റെ മഹിമയുമായിരുന്നു. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുകയോ പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാർ അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമിയിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾ എന്നേക്ക് നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. അവരുടെ വിജ്ഞാന ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഹാനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. അവൻ ഉന്നതത്തിലേക്ക് സമൂഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന്റെ മാതൃകയാണ്. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രഹാം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ അത്യുന്നതന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായ ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അതിനാൽ അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും. അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവനെ വാഗ്ദാനം ലഭിച്ചു. ഇസഹാക്കിനും പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവൻ അത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമന്വതനാക്കി. അവിടുന്ന് തന്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവനെ നൽകുകയും ചെയ്തു. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശദീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു, ബാധിക്കുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തെ പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ ശ്രീ ഏക ദൈവത്തിന്റെ പരിതര നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗന്ദര്യസുദ്രാദ്രാഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവശബ്ദം കേൾപ്പാനും ദൈവസന്നിധിയിൽ ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ദൈവം നമുക്ക് തന്നതിന് ദൈവകൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കാം. നാമായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും വിശ്വാസത്തോടും ഇരിപ്പാനും നമ്മുടെ അതരങ്ങളിൽ വരുന്ന പ്രാർത്ഥനകളും നമ്മുടെ ഹൃദയങ്ങളിൽ വരുന്ന ഗീതങ്ങളും നീതിവാന്മാരുടെയും നന്മയുള്ളവരുടെയും സ്തുതിഗീതങ്ങളിൽ പ്രീതിപ്പെടുന്നത് പോലെ പ്രീതിപ്പെടുവാൻ തക്കവണ്ണം തമ്പുരാന്റെ സാന്നിധ്യവും സ്പർശനവും നമുക്കുണ്ടാകണമേ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനപ്പെട്ട ശ്രേഷ്ഠ പിതാക്കന്മാരെ സ്നേഹപൂർവ്വം ഓർക്കുകയും നന്ദിപൂർവ്വം അവരെ ഈ സമയത്ത് സ്മരിക്കുകയും ചെയ്യുന്നു. ഈ ധന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ എല്ലാ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പൂമ്പാട് തോമസ് മാത്യു അച്ഛനാണ്. അച്ഛനെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയുടെ അങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ധന്യമാർന്ന ശുശ്രൂഷയില് ഭാഗമാക്കാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷയിൽ സ്വാഗതം ചെയ്യുകയും നമ്മുടെ കൂട്ടായ്മ നമ്മുടെ ആത്മീയ ജീവിതത്തിന്, പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിന്റെ മൂന്ന് നോമ്പിൽ കൂടി കടന്നു പോകുമ്പോൾ ഫലവത്തായ ഒരു ആത്മീയ പുനരുദ്ധാനത്തിന് നമുക്കൊക്കെയും ഇടയായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 69-ാമത്തെ ഗീതം, എന്നുള്ളിൽ നിന്നും വസിച്ചുള്ള സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്കപ്രാവെ നീ വന്ന് എന്നിൽ അധിവസിക്കാം. പരിശുദ്ധാത്മാവിന്റെ വിളിയെ പറ്റി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു അനുഗ്രഹീതമായ ഗീതമാണ്. നാം ഒരുമിച്ച് കൂട്ടായി പ്രാർത്ഥിക്കുമ്പോൾ ജെറുസലേമിൽ ഒരുമിച്ചിരുന്ന ശിഷ്യന്മാരുടെയും ജനമധ്യത്തിന്റെ മധ്യത്തിൽ സ്വർഗം തുറന്ന അച്ഛനാവു പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി അവരെ ദൈവികമായ നിറവിലും ചൈതന്യത്തിലും പൂർണ്ണമാക്കിയതുപോലെ നാം വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഒരേ മനസ്സുകൊണ്ട് ആ കുരിശിന്റെ തൃപ്പാദങ്ങൾ എടുത്തു വരുമ്പോൾ ആത്മാവിന്റെ നിറവിൽ പൂർണ്ണതയും ചൈതന്യവും നിറവുൾ വരെ തീരുവാൻ തക്കവണ്ണം നമ്മുടെ ഈ കൂട്ടായ്മ കൊണ്ടും മുമ്പാകെ അർപ്പിക്കുന്ന ഈ അർപ്പണ ഗീതം കൊണ്ടും ഇടയാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നമുക്ക് ഈ
പ്രാർത്ഥന
Yeah.
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ചാനായ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി വിശ്രയപ്പെട്ടവനെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി വിശ്രയപ്പെട്ടവനെ ഓടുകരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി വിശ്രയപ്പെട്ടവനെ ഓടുകരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ ഇതിനെ സ്തുതി, പ്രശസ്തനാ ഞങ്ങളുടെ പിതാവേ, ക്ഷണമേ പരീക്ഷയിലെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ യോഗത്തിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കൃപ നിറഞ്ഞ മറിയ വേദനക്ക് സമാധാനം ായക്കാരുടെ മേൽ കരുണ ചെയ്ത ഉത്തമനാഥാദിനോട് അപേക്ഷിക്കുന്ന ഇടവകകളുടെ മേൽ കരുണ വർഷിപ്പിക്കണമേ. ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
യുവതികൾ തലയിൽ വെണ്ണുനീർ തീർക്കുകയും യുവാക്കന്മാർ തങ്ങളുടെ മുഖങ്ങളിൽ കണ്ണുനീർ ഒഴുക്കുകയും പൂഴി തലയിൽ വെതറി അപേക്ഷിക്കുകയും ചെയ്ത ദൈവമേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ.
രാജാവ് വലിയ സങ്കടത്തോടെ തന്റെ കിരീടം എറിഞ്ഞു കളഞ്ഞതായി കണ്ട് പണവാളന്മാരും തങ്ങളുടെ കിരീടങ്ങൾ എറിഞ്ഞ് രാജാവിങ്കിലേക്ക് സൂക്ഷിച്ചുകൊണ്ട് അവനോടുകൂടെ കരഞ്ഞ് വിലപിച്ചു. ദൈവമേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ.
ഇടിമുഴക്കം പോലെ വിലാപ ശബ്ദത്താൽ അവൻ സംസാരിച്ചു, മഴയ്ക്ക് പകരം കണനീയേറുകൾ നിലത്തെ അവൻ ചൊരിഞ്ഞു. ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ക്ലേശത്താൽ നിലവിളിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് മാതാപിതാക്കളിൽ നിന്ന് പാലും കണ്ണുനീരുമൊഴുകി ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാർക്കുമോ
നിനവോ പറഞ്ഞു തന്നാൽ എന്നോട് കോപിച്ചനെ നശിപ്പിക്കരുതെന്നവരെ നീ നിരോധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് ചുറ്റുമുള്ള കോട്ടകളെ ഇളക്കം കൂടാതെ കാത്തുകൊള്ളണമേ. ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
എല്ലാ അനുതാപികളുടെയും ജീവനിൽ രക്ഷയിലും രക്ഷപ്പെടുന്ന ദൈവപുത്രൻ പാപത്താൽ അടിമപ്പെട്ടിരുന്ന ദിനതയെ തന്റെ അടുക്കൽ തിരിച്ചു കൊണ്ടുവരുവാൻ തിരുമനസ്സായി അതിൽ നിവാസികൾക്ക് മാനസാദരം പ്രസംഗിപ്പാൻ യൗനാനെ കൽപ്പിച്ചയക്കുകയും ചെയ്തു.
യൗനാൻ തന്റെ ഉടയവന്റെ കൽപ്പനയെ ലംഘിക്കുകയും ഒളിച്ചോടി പോകുവാൻ കടലേക്ക് പോകുകയും ചെയ്തു. വലിയ മത്സ്യവനെ വിഴുങ്ങി മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്ന് അവൻ അനുദപിച്ചു.
യവനാൻ അനുദപിച്ച് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ അപേക്ഷ കേട്ട് അവനോട് ഉത്തരവരുകയും അവൻ പുറപ്പെട്ട് തന്റെ കൽപ്പനയെ നിവർത്തിക്കുകയും അത് കർത്താവിന്റെ പുനരുത്ഥാനത്തെ സൂചിപ്പിക്കുകയും ചെയ്തു.
യവനാൻ പരാക്രമന്മാർ പട്ടണമായ നിനുവിലേക്ക് വന്നെത്തുകയും ഇനിയും 40 ദിവസത്തിനകം കർത്താവിന്റെ കൽപ്പനയാൽ നിനുവ പട്ടണം അതിൽ വസിക്കുന്നവരുടെ മേൽ മറിച്ചെടുക്കുമെന്നും കോപം നിങ്ങളുടെ മേൽ വരുമെന്നും പ്രസംഗിക്കുകയും ചെയ്തു തുടങ്ങി.
നിന്നുവ നശിക്കുമെന്നുള്ള ദുർഗദർശിയുടെ പ്രസംഗം രാജാവ് കേട്ടിളകി ഭ്രമിച്ചു. അവൻ സ്വതന്ത്രന്മാരെയും ഇപ്രകാരം പ്രധാനികളെയും വിളിച്ച കർത്താവിൽ നാം അഭയം പ്രാപിക്കണമെന്നും താൻ നമ്മെ രക്ഷിപ്പാൻ പ്രാപ്തനാകൊണ്ട് തന്നോട് അപേക്ഷിച്ച് യാചിക്കണമെന്നും പറഞ്ഞു.
മോടിയുള്ള വസ്ത്രങ്ങളെയും പട്ടുടുപ്പുകളെയും രാജാവ് ഉരിഞ്ഞ് ചാക്കൊടുത്തു. അവന്റെ കിടക്കമേൽ ചാരമെതറി അവൻ കർത്താവിനുമ്പാകെ കിടന്നു. നല്ലവനായ ദൈവം രാജാവിന്റെ താഴ്മയെ കണ്ടു. അവന്റെ ജനത്തിന് രക്ഷ നൽകുകയും തന്റെ ശ്രേഷ്ഠതയെ വലുപ്പപ്പെടുത്തുകയും ചെയ്തു.
തന്റെ കൃപയാൽ നിലവായക്കാരെ കോപത്തിൽ നിന്ന് രക്ഷിച്ച ഉത്തമനായ നാഥ, ജീവനുള്ള നിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട നിന്റെ ഇടവക നിനക്കുള്ളതാകുവാൻ പാപത്തിന്റെ അടിപത്തത്തിൽ നിന്ന് അതിന് രക്ഷ നൽകണമേ. നിന്നിലത് സങ്കേതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതിനെ നീ കൈവിടരുതേ.
സമുദ്രത്തിന്റെ അടുത്തത്തിൽ വെച്ച് അവനാ നിർഗ്ഗിച്ചുടെ പ്രാർത്ഥന കൈക്കൊണ്ട നല്ലവനെ, ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കൈക്കൊള്ളണമേ. നിന്റെ കരുണയാൽ ഞങ്ങളോട് നിരപ്പാകണമേ. എന്തെന്നാൽ അരിഷ്ടതയുള്ള ഞങ്ങളുടെ വർഗത്തിന് രക്ഷിതാവ് നീയാകുന്നു.
നിലവായക്കാർ തിരിഞ്ഞത് കൊണ്ട് അവരിൽ നിന്ന് ഭയങ്കരനായ തീർപ്പിനെ മായച്ച കാരണവാനെ, വിലയേറിയ നിന്റെ തിരുരക്തത്താൽ നീ രക്ഷിച്ചിട്ടുള്ള നിന്റെ ദാസരിൽ നിന്ന് കോപത്തെ മായിക്കണമേ. എന്നേക്കും അവനെ സ്തുതിച്ചു പുകഴ്ത്തുവിനെന്ന് അവർ അട്ടഹസിച്ച് പറഞ്ഞു.
അനുദിക്കുന്ന പാപികൾക്കായി തന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്ന കൃപാലുവും ദൈവാനും കരുണാപൂർണനുമായ കർത്താവേ, അന്യായത്തിൽ നിന്ന് അനുദിപ്പാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. ഞങ്ങൾ ചെയ്ത സർവപാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അവനെ നിങ്ങൾ സ്തുതിച്ചു പുകഴ്ത്തുവിനെന്ന് ഞങ്ങൾ സന്തോഷത്തോടെ അട്ടഹസിച്ച് പറയുമാറാകണമേ.
കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തതുകൊണ്ട് നിന്റെ അടിയാരായ ഞങ്ങളെ നിരസിക്കരുത്. ഞങ്ങളിൽ കലർന്നിരിക്കുന്ന നിന്റെ ജീവനുള്ള തിരുശരീര രക്തങ്ങൾ നിമിത്തം ഞങ്ങളോട് കനിയണമേ. ദൈവമേ, നിന്നുവായക്കാരെ രക്ഷിച്ച പ്രകാരം ഞങ്ങളോട് നിരപ്പാകണമേ.
സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സുരക്ഷ കൈകൊണ്ട് ഞങ്ങളോട് കണ്ണ ചെയ്യണമേ.
പാപികൾ അനുദിക്കുന്നുവെങ്കിൽ മാലാഖമാരും നീതിമാന്മാരുടെ ആത്മാക്കളും സന്തോഷിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വീഴ്ചയിൽ മാലാഖമാർ വിലപിക്കുകയും നിങ്ങളുടെ ദൈവം എവിടെയാകുന്നു എന്ന് വിചാരികൾ പരിഹസിച്ച് പറയുകയും ചെയ്യാനിടയാകരുതേ. ഞങ്ങളുടെ ദൈവമേ, നിന്നുവായക്കാരുടെ ഉത്തരമരളിയ പ്രകാരം നിന്റെ കരുണയാൽ ഞങ്ങളോട് ഉത്തരമരുളുകയും ഞങ്ങളിൽ നിന്ന് ശിക്ഷകളെ കടത്തുകയും നിന്റെ വിശുദ്ധ സഭയിൽ നിരപ്പ് വസിപ്പിക്കുകയും ചെയ്യണമേ.
നീതിയോടും വെടിപ്പോടും ചുവോടും ലോകത്തിൽ പരിഭാവതുള്ള നടപടികളാൽ ജീവിക്കുകയും വിചാരത്താൽ അന്യായം പ്രവർത്തിക്കാതെയും ഹൃദയത്തിൽ വഞ്ചനയില്ലാതെയും ദൈവികമായ വിചാരത്തിൽ നിരൂപണങ്ങൾ വിശുദ്ധമായിരിക്കുകയും ചെയ്യുന്നവനെ ഭാഗ്യം. എന്നാൽ അവൻ ദൈവത്തിന്റെ ആലയമാകുന്നു. വിശുദ്ധാത്മാവ് അവൻ നിവസിക്കുകയും മസിയായ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്തിട്ടുള്ളവർക്ക് ഒഴുകപ്പെട്ടിരിക്കുന്ന രാജ്യത്തിൽ അവൻ പ്രവേശിച്ച് വസിക്കുകയും ചെയ്യുന്നു.
എല്ലാ കാര്യങ്ങളും ഞാൻ പരിശോധിച്ചിട്ടും ദൈവഭക്തിയേക്കാൾ ശ്രേഷ്ഠമായി അതൊന്നും ഞാൻ കണ്ടില്ല. അതിനെ സ്നേഹിക്കുന്നവന് ഭാഗ്യം. നീതിമാനായ യോസേഫ് അതിനെ സ്നേഹിക്കുകയും മിസ്രയീമിൽ രാജാവാകുകയും ചെയ്തു. വലിയവനായ മോശ അതിനെ സ്നേഹിക്കുകയും വടികൊണ്ട് സമുദ്രത്തെ വിഭജിക്കുകയും ചെയ്തു. ഹാനനെ ആദിയായവർ അതിനെ സ്നേഹിക്കുകയും അഗ്നിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്തു. അത് തങ്കത്തെക്കാൾ മോഹനീയവും തേൻകെട്ടേക്കാൾ മധുരവുമാകുന്നു. അതിനെ സ്നേഹിക്കുന്നവന് ഭാഗ്യം.
ഇനിവപ്പട്ടണം 40 ദിവസം വെടിപ്പും വിശുദ്ധിയുള്ള നോമ്പും ചെയ്യുകയും ന്യായത്തീർപ്പും വായിക്കുകയും ചെയ്തു. രാജാവ് നോമ്പാചരിക്കുകയും ചാക്കും ചാരോണിയും കർത്താവിന് അപേക്ഷയും നോമ്പും പ്രാർത്ഥനയെ സമർപ്പിക്കുകയും ചെയ്തു. എന്റെ സഹോദരന്മാരെ, വരുവീൻ, നാം ഉപസിച്ച് പ്രാർത്ഥിച്ച് കണ്ണുള്ള കർത്താവിനെ നമുക്ക് നിരപ്പാക്കുകയും ദൈവം തോന്നി ഞങ്ങളുടെ മേൽ കണ്ണ ചെയ്യണമെന്ന് മനസ്താർത്താൽ തന്നോട് പറയുകയും ചെയ്യണം.
വെണ്ണീർ വിതറിയ നിരവായ അപകടത്തെ ഒഴിവാക്കുകയും ചാക്കൊടുത്തുകൊണ്ട് വലിയ കോപത്തെ ശമിപ്പിക്കുകയും ചെയ്തു. ചാരുവും കണ്ണുനീരും അതിന് കുർബാന പോലെയായി സ്വർഗത്തിലെ ഉന്നതവാതിൽ കൂടി നിരപ്പുണ്ടാക്കി കണ്ണുനീർ ഒഴുക്കുകയും മുഖം ദുഃഖിക്കുകയും ചെയ്തു. കരുണ ഒഴുകുകയും ആത്മാക്കൾ ആനന്ദിക്കുകയും ചെയ്തു. നിന്നവരുടെ അപേക്ഷ കൈക്കൊണ്ടവനായ കാരുണ്യവാനായവന് സ്തുതി.
കർത്താവേ, നിന്നെ ഞങ്ങൾ വിളിക്കുന്നു, ഞങ്ങളുടെ സഹായത്തിന് വരണമേ. എന്നാൽ ദുഷ്യൻ അവന്റെ കൗശലത്താൽ സൃഷ്ടിയെ കലഹിപ്പിച്ചു. രാജാക്കന്മാരുടെയിൽ അവൻ വാൾ നീട്ടു. ന്യായാധിപന്മാരെയും അവൻ കലഹിപ്പിച്ചു. എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരം കഴിയുമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെയും നജീബാൻ നോക്കുന്നു. എന്റെ കർത്താവെ, നിന്റെ കണ്ണിയിലല്ലാതെ ആരും ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. എന്റെ സ്ലീപാടെ അടത്താൽ ദുഷ്ടനെ ഞങ്ങൾ ഒന്നും
വായിക്കണമേ. കർത്താവെ, കരുണ നിറഞ്ഞ നിന്റെ വാതിലിനെ ഞങ്ങൾക്ക് നീ തുറന്ന് ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളുടെ ആത്മാക്കൾ മേൽ കരുണ ചെയ്യണമേ.
രാജാവെ, തന്റെ സ്ഥാനാപതികളൊന്നും ഭയങ്കര വാർത്തയെ കേട്ടു. അവന്റെ ശരീരം വിറച്ചു. അവൻ കിരീടം മണിലേക്ക് വലിച്ചെറിഞ്ഞു. അവൻ ചാക്കൊടുത്ത കണ്ണീർ ഒഴുക്കി. അവൻ കഷ്ടധരിച്ച് ചാരവും പൂഴിയും തലയിൽ എത്തുകയും ചെയ്തു.
നിനുവായക്കാരുടെ മേൽ ദൈവിക കരുണ ചൊരിഞ്ഞ് കോപത്തിൽ നിന്ന് അവരെ രക്ഷിച്ചവനായ പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ തനിക്ക് ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും സ്തുതി.
സകലവും കേൾക്കുന്നവനും പ്രാർത്ഥന കൈക്കൊള്ളുന്നവനുമായ കർത്താവി, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ആത്മാക്കളുടെ മേൽ കന്നി ചേരണമേ.
സ്ത്രീക ദൈവത്തിന്റെ വലിയൊരു നാഥനം ഉണ്ടായിരിക്കട്ടെ. ഒരു ബുധനാഴ്ച നമ്മൾ അരിപ്പാൻ തക്കവണ്ണം അമുഖത്തിൽ ഓർമ്മിച്ചതുപോലെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. പ്രത്യേകിച്ച് ഈ മൂന്ന് നോക്കു ദിവസങ്ങളിൽ മൂന്നാമത്തെ ദിവസമാണ് കടലിന്റെ അടുത്തട്ടിൽ യവനാൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ സ്വർഗം തുറന്ന് യവനാന്റെ ഹൃദയ നൊമ്പരങ്ങളെ കേൾക്കുകയും യവനാന്റെ അനുതാപം കേൾക്കുകയും യവനാൻ അനുതാപത്തിന്റെ പ്രസംഗം നിനവെ പ്രസംഗിച്ചപ്പോൾ നിനവാക്കളുടെ അനുതാപത്തെ കേൾക്കുകയും ഹൃദയ നൊമ്പരത്തോടെ നിലവിളിക്കുന്ന ആളുകളുടെ ശബ്ദം കേൾക്കുന്ന സ്വർഗത്തിലെ അപ്പനെ പ്രീതിപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മൾ ഒരുമിച്ച് ഈ കൂട്ടായ്മ ആചരിക്കുമ്പോഴ് ആ ദൈവകൃപയിൽ ആയിരുന്നുകൊണ്ട് എവിടെയായിരിക്കുന്നുവോ അവിടെ പരിപൂർണമായ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇരിപ്പാൻ തക്കവണ്ണം ദൈവം എവിടെയാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ മാതാപിതാക്കളുടെ അടുത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒളിച്ച് രാത്രിയിൽ കല്ല് തലയണയാക്കി സുഖമായി ഉറങ്ങുന്ന യാക്കോബ് ദൈവ സാന്നിധ്യം സ്വപ്നത്തിൽ ശ്രദ്ധിച്ചപ്പോൾ ഇവിടെ ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ്, ഞാനത് അറിഞ്ഞില്ല എന്ന് നിലവിളിച്ച് പറയുകയും ദൈവത്തിന് ആരാധന അർപ്പിച്ച് സ്തുതിച്ചതുപോലെ ആ ദൈവകൃപയെ ഹൃദയത്തിന്റെ ഉള്ളിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാധന ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം നമ്മുടെ മനസ്സും ശരീരവും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. 18 സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ പ്രവർത്തിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ നിലവിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു, അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ പ്രാർത്ഥന കേട്ടു, തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. തീർച്ചയായിട്ടും ഏത് സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഹൃദയത്തിനുള്ളിൽ സ്വർഗം തുറക്കത്തക്കവണ്ണം നമ്മൾ നിലവിളിക്കുമ്പോൾ സ്വർഗം കീറി മുറിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന ബലപ്പെടുത്തുന്ന ഏത് ചതുപ്പ് നിലങ്ങളിലും വീഴാതെ നമ്മളെ ബലമുള്ള ഭുജം നമ്മൾ വീണ്ടെടുക്കുന്ന ഒരു ക്രിസ്തുവിന്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസവും ബോധവും ഒക്കെ നമ്മെ കൂടുതൽ ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛനാണ്. അച്ഛൻ ആദ്യമായിട്ടാണ് ഈ ശുശ്രൂഷയിൽ ധ്യാനത്തിനായിട്ട് കടന്നു വരുന്നത്. പലപ്പോഴും അച്ഛന് ഇത് ഇതിൽ കയറിയിട്ടുണ്ടെന്നാണ് ഒരു വിശ്വാസം. അച്ഛൻ്റെ ഡാലസിൽ നിന്നാണ്, സുബോൺ ഭദ്രാസനത്തിലെ തണ്ണിത്തോടാണ് അച്ഛൻ്റെ സ്വദേശം. ഇവിടെ ഗ്രീൻ കാർഡായിട്ട് ഡാലസിൽ പ്രിയപ്പെട്ട അച്ഛൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അച്ഛന് 2016 വൈദികനായത്. ചെറുപ്പക്കാരനച്ഛനാണ്. ഈ ഒരു ശുശ്രൂഷയിലൊക്കെ ഇനി ഒരുപാട് കാലം പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഉള്ള ദൈവകൃപയൊക്കെ അച്ഛൻ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ 71 ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതാണ്. സുവിശേഷ ഗീതങ്ങളിലെ 71 ഗീതം. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. ഈ ഗീതം നമ്മൾ ദൈവമുമ്പാകെ അർപ്പിക്കുമ്പോൾ പഴയ കാലത്ത് കഷ്ടത അനുഭവിച്ച ഓരോ മനുഷ്യരും സിംഹകൂട്ടിൽ ദാനിയേലും മിസ്രൈബിൻ ഫറവോന്റെ അടിമത്തത്തിൽ യൗസേഫും ഒക്കെ പ്രതിസന്ധികളിൽ കൂടി നിലവിളിക്കുമ്പോൾ, ഹൃദയം തുറന്ന് നിലവിളിക്കുമ്പോൾ ഉത്തരമറളുന്ന ദൈവകരുണ കണ്ടെത്തിയ നല്ല അനുഭവങ്ങളെ വീണ്ടും വർത്തമാന ലോകത്തിൽ ആ സാധ്യതകളെ വിളിച്ചോതുന്ന ഒരു ശ്രേഷ്ഠമായ ഗീതമാണ് ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 71.
ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തുനായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തുനായകൻ കൂട്ടാളിയാണേ. ലോകത്തിൽ താങ്ങുക ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ പുണ്യങ്ങൾ കാരണദായകം. അന്ധകാരം ഭൂമിൽ രാജാക്കൾ നേതാക്കൾ ശത്രുക്കൾ കൊണ്ടത്തിലും സിംഹക്കോഴിയിലും ദൈവമൻ കൂട്ടാളിയാണെ. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഇത്ര മല്ലിടയൻ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടോ. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടോ. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കണ്ടങ്ങളെ ചയൻ പ്രിയനെ കാണാറായി. എന്നു നീ വന്നിടൂ, എപ്പോൾ നീ വന്നിടൂ, എത്ര നാൾ നോക്കിയാൻ പാർക്കണം പ്രിയനെ. എന്തോ നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കിയാൻ പാർക്കണം പ്രിയനെ. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കുഞ്ഞുങ്ങൾ ആനന്ദദായകം.
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട തോമസ് മാത്യുസിനെ സ്നേഹാദരോട് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ വന്ന ഐസക്കത്തിനും അതുപോലെ ബിജോയത്തിനും വാമനത്തിനും എല്ലാവരും ഇപ്പോഴ് ഈ ഒരു കൂട്ടായ്മയിലുണ്ട് എന്നുള്ള സ്നേഹത്തോടെ സമയത്ത് ഓർക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോഴ് തോമസ് മാത്യുസൻ തിരുവചനത്തെ ധ്യാനിക്കുന്നു.
അനുഗ്രഹിതമായ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, എന്നെ കേൾക്കുന്ന വിശ്വാസികളായ ദൈവജനമേ, എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹം തന്നെ അറിയിക്കാം. പരിശുദ്ധ സഭ ഏറ്റവും ഒരുക്കത്തോടുകൂടിയും വ്രതനിഷ്ഠയോടും കൂടി പരിശുദ്ധമായ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ. നോമ്പിന്റെ അവസാന നിമിഷങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, നോമ്പിന്റെ പൂർത്തീകരണത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ പരിശുദ്ധമായ നോമ്പ് ആർക്കെങ്കിലും പ്രയോജനകരമായി ഭവിക്കുന്നുണ്ടോ? നമ്മുടെ പരിശുദ്ധമായ നോമ്പ് കൊണ്ട്, പൂർണമായ കമ്മിറ്റ്മെന്റോടുകൂടി നാം ആചരിക്കുന്ന ഈ നോമ്പ് കൊണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള വേദന ഉണ്ടാകുന്നുണ്ടോ? ദൈവം തമ്പുരാന് പ്രസാദകരമായി മാറുന്നുണ്ടോ? അങ്ങനെ ചില കാര്യങ്ങൾ നാം പ്രത്യേകമായും ഓരോ നോമ്പുകാലവും പൂർത്തീകരിക്കപ്പെടുമ്പോൾ ചിന്തിക്കേണ്ടത് ആവശ്യമായി വരുന്നുണ്ട്. കാരണം ചിലപ്പോഴൊക്കെ നാം നല്ലത് എന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റു പലർക്കും ദൈവനാമത്തിനും ദോഷകരമായി ഭവിക്കാറുണ്ട്. ആരാധനയുടെ കാര്യത്തിലായാലും അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലായാലും നന്മ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും അതിൽ വലിയ വ്യത്യാസമൊന്നും കാണാറില്ല. അതുകൊണ്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ എത്രമാത്രം ദൈവകരുണയ്ക്കും ദൈവാനുഗ്രഹത്തിനും, നമുക്ക് മാത്രമല്ല നാം ഉൾപ്പെടുന്ന നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ഇടവകയ്ക്കും നാം അധിവസിക്കുന്ന ഈ രാജ്യത്തിനും ഒക്കെ എത്രമാത്രം അത് അനുഗ്രഹമായി മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരു വലിയ സമൂഹത്തിന് മുഴുവനും ദൈവം തമ്പുരാൻ പാപമോചനം നൽകിയ, ദൈവകൃപ നൽകിയ ഒരു സംഭവത്തെ ഓർക്കുന്ന നോമ്പുകാലമാണല്ലോ പരിശുദ്ധമായ മിനുവാ നോമ്പുകാലം. മിനുവാ നോമ്പിന്റെ ബുധനാഴ്ച പ്രഭാത നമസ്കാരത്തിൽ ഇപ്രകാരം ഒരു പാട്ടുണ്ട്. നിനുവ മന്നൻ പൂന്തുകിലും പട്ടാടകളും വേഗം നീക്കി ചാലേ ചാക്കിൻ വസ്ത്രം ചുറ്റി ചാരത്തിൽ ശയനം ചെയ്താൽ വിനയം കണ്ടുത്തമനാ ജനതതി രക്ഷിച്ചി തവണേന്മ. അതായത് ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത ഒരു വലിയ സമൂഹത്തിന്റെ പ്രതിനിധിയായ നിനുവ മന്നൻ അദ്ദേഹത്തിന്റെ പട്ടുവസ്ത്രങ്ങളും കിരീടവും എല്ലാം ഉപേക്ഷിച്ച്, പ്രതീകാത്മകമായി പറയുകയാണ് തന്റെ അധികാരം മുഴുവനും ഉപേക്ഷിച്ച് യോനായുടെ മുമ്പാകെ സാഷ്ടാംഗം നമസ്കരിച്ച് ചോദിക്കുകയാണ്, ഞങ്ങൾ എങ്ങനെയാണ് അനുദവിക്കേണ്ടത്? യഹോവയുടെ സന്നിധിയിലേക്ക് തിരിച്ചു വരാൻ, യഹോവയുടെ കോപം ഇല്ലാതെയാക്കാൻ, ഈ ലോകത്തിനും ഈ ദേശത്തിന്റെ മേൽ വന്നിരിക്കുന്ന യഹോവയുടെ കോപം ഇല്ലാതെയാക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് കരഞ്ഞു നിലവിളിക്കുകയാണ്. പ്രാർത്ഥനകളൊക്കെ നാം കേൾക്കാറുണ്ട്, അവിടെ അവിടെ കുഞ്ഞുങ്ങളുടെ നിലവിളി ഭയങ്കരമായി കേൾക്കുകയാണ്. പാല് പോലും കൊടുക്കാതെ, മുലപ്പാല് പോലും കൊടുക്കാതെ കുഞ്ഞുങ്ങൾ നിലവിളിക്കുന്ന നിലവിളി രാജ്യമെങ്ങും അലമുറയിട്ട് കേൾക്കുകയാണ്. തീറ്റ കിട്ടാത്തതിന്റെ വേദനയിൽ വിശപ്പിൽ കന്നുകാലികൾ മുഴുവനും നിലവിളിക്കുകയാണ്. അങ്ങനെ അനുതാപത്തിന്റെ, കരച്ചിലിന്റെ, പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം ആ ദേശമാകെ, ഒരു വലിയ ദേശമാകെ, 3 ദിവസത്തെ വലിയ ദൂരമുള്ള ആ മഹാനഗരമാകെ അനുതാപത്തിന്റെ മാറ്റുളികൾ ഉയർന്നു കേൾക്കുകയാണ്. പ്രത്യേകമായിട്ട് ചിന്തിക്കുക, ഈ അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടുചെന്ന് എത്തിച്ച വ്യക്തി അത് യോനയാണ്. നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ യോന അനുസരണക്കേട് കാണിച്ചവനാണ്, മടിയനാണ്, അങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് യോനയ്ക്കുണ്ടെങ്കിലും ദൈവം എന്തിന് യോനയെ തിരഞ്ഞെടുത്തു എന്ന് ചിന്തിച്ചിട്ടുണ്ട്? ദൈവം എന്തിന് ഈ യോനയെ മാത്രം? കാരണം 8-ാം നൂറ്റാണ്ട്, BC 8-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് മീഖായുടെയും യെശയ്യാവ് പ്രവാചകന്റെയും ഹോശയ്യായുടെയും ആമോസിന്റെയും ഒക്കെ കാലഘട്ടമാണ്. എന്നിട്ടും അത്രമാത്രം പ്രശസ്തരായ പ്രവാചകന്മാരെ മാറ്റി നിർത്തി യോനായെ ദൈവം തപ്പുരാൻ എന്തിന് തെരഞ്ഞെടുത്തു എന്ന് ചിന്തിച്ചിട്ടുണ്ട്? നിനവയെ പോലുള്ള ഒരു നഗരത്തിൽ പോയി വേണമെങ്കിൽ യെശയ്യാവ് പ്രവാചകൻ, അത്രമാത്രം മഹത്വമുള്ളവനായ പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായ യെശയ്യാവ് പ്രവാചകനെയോ, തെക്കോവക്കാരനായ ആമോസിനെയോ, മീഖായയോ, അതുപോലെ ഹോശയായയോ, അങ്ങനെ ആരെ വേണമെങ്കിലും മനസാന്തര പ്രസംഗത്തിന് വേണ്ടി അയക്കാമായിരുന്നു. എന്നിട്ടും എന്തിന് യോനായെ തെരഞ്ഞെടുത്തു? ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്ന 3 വ്യത്യസ്ത ജാതികൾ ഒരുപോലെ പ്രവാചകനായി അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് യോന. ക്രൈസ്തവ സമൂഹവും യഹൂദ സമൂഹവും യൂനിസ് എന്ന പേരിൽ മുസ്ലിം സമൂഹവും അദ്ദേഹത്തെ പ്രവാചകനായി അംഗീകരിക്കുന്നു. പുതിയ നിയമത്തിൽ പോലും യേശു തമ്പുരാൻ എടുത്തു കാണിച്ച ഒരേ ഒരു അടയാളം എന്ന് പറയുന്നത് യോനായുടെ അടയാളമാണ്. അടയാളം അന്വേഷിക്കുന്ന തലമുറയുടെ മുമ്പാകെ എടുത്തു കാണിക്കുന്ന അടയാളം. അത്രമാത്രം എന്തൊക്കെയോ പ്രത്യേകതകൾ ഈ യോനയ്ക്കുണ്ട്. പ്രവചന പുസ്തകങ്ങളുടെ മറ്റു പുസ്തകങ്ങൾ പോലെ വലിയ മനസാന്തര വാക്കുകളൊന്നും അതിൽ ഉപയോഗിക്കുന്നില്ല. 40 ദിവസം കഴിഞ്ഞാൽ നിലവേ ഉന്മൂലമാകും എന്നുള്ള വാക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ മനസാന്തരത്തിന് യോഗ്യമായ വാക്കുകളൊന്നും നിലവിയുടെ പുസ്തകത്തിൽ കാണുന്നില്ല. എന്നിട്ടും എന്താണ് യോനയുടെ പുസ്തകത്തിന്, അല്ലെങ്കിൽ യോന എന്ന കഥാപാത്രത്തിന് എന്താണ് ഇത്രയും പ്രത്യേകത? ഇന്നും 100 ആണ്ടുകൾക്ക് ശേഷം 29 നൂറ്റാണ്ടുകൾക്ക് ശേഷവും എന്താണ് യോനയെ ഇന്നും മനുഷ്യ ഹൃദയങ്ങൾ പിടിച്ചു നിർത്താൻ തക്കവണ്ണം കാരണമായ യോനയുടെ പ്രത്യേകത എന്താണ്? നമുക്കറിയില്ല യോനയുടെ പുസ്തകം എഴുതുന്ന ആ കാലഘട്ടത്തിന് മുൻപുള്ള യോനയുടെ ജീവിതം എന്താണ് എന്നറിയില്ല. യോനയുടെ പുസ്തകം വായിച്ച് ഉള്ള പരിചയം മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 രാജാക്കന്മാർ 14:25 യൊരോബെയാം രാജാവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നല്ല വഴികൾ പറഞ്ഞു കൊടുത്ത, അദ്ദേഹത്തിന് യുദ്ധത്തിലൊക്കെയും വിജയം നേടാൻ തക്കവണ്ണം ദൈവത്തിന്റെ അരുളപ്പാട് കൊണ്ടുകൊടുത്ത ഗത്ത്ഹോഫർകാരനായ അമിത്തായുടെ മകൻ യോന എന്ന് മാത്രം പരാമർശിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ് യോന. യഹൂദ പാരമ്പര്യം അനുസരിച്ച് സലഫാത്തിലെ വിധവയുടെ മകനാണ്, ഏലിയാവ് പ്രവാചകൻ ഉയർപ്പിച്ച സലഫാത്തിലെ വിധവയുടെ മകനാണ് യോന എന്ന് യഹൂദ പാരമ്പര്യം അനുസരിച്ച് വിശ്വസിക്കപ്പെടുന്നു. എങ്കിലും അങ്ങനെ ഒരുപാട് പ്രതിപാദ്യമൊന്നും യോനയെ കുറിച്ചില്ല. എന്നിട്ടും യഹോവയായ ദൈവം ഈ യോനയെ എന്തിന് തിരഞ്ഞെടുത്തു എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ രാജാവ് ഉൾപ്പെടെയുള്ള നിനവേ നഗരത്തിന്റെ കച്ചവട സാധ്യതകളുള്ള യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഒരുപാട് അകലെയായ ഈ നിനവേ നഗരം
ആ നിലവേ നഗരത്തിന് വലഞ്ചയും ഇടഞ്ചയും തിരിച്ചറിയാതെ നിലവേ നഗരത്തിന് ഇത്രമാത്രം മാനസാന്തരം ഉണ്ടാകേണ്ട കൊണ്ടും കാരണം അതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായി യോനയ്ക്കുണ്ടായിരുന്ന പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ അഗമ്യമായ പ്രത്യാശയുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട യോനയുടെ പ്രത്യേകത അതാണ്, അഗമ്യമായ പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുന്നവനായിരുന്നു യോന. യോന പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ്? യോനയുടെ പ്രവചനം രണ്ടാം അധ്യായം മുഴുവൻ യോനയുടെ പ്രാർത്ഥനയാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഏതോ ഒരു കടൽ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുമ്പോൾ പ്രത്യാശയുടെ അളവ് എന്ന് പറയുന്നത് സീറോയാണ്, അല്ലെങ്കിൽ അത് മൈനസിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന സമയം, ജീവിക്കാൻ തക്കവണ്ണം പ്രത്യേകിച്ച് ഒരു കാരണവും അവശേഷിക്കാത്ത ഒരു സാഹചര്യം, സീറോയ്ക്ക് താഴെ തന്റെ ഹോപ്പ് എത്തി നിൽക്കുമ്പോഴാണ് യോന പ്രാർത്ഥിക്കുന്നത്. അനുതാപത്തോടുകൂടിയ യോനയുടെ പ്രാർത്ഥന, പ്രത്യാശയോടുകൂടിയ യോനയുടെ പ്രാർത്ഥന. ദൈവം, സർവശക്തനായ ദൈവം ഇവിടെ പ്രവർത്തിക്കാൻ തക്കവണ്ണം കഴിവുള്ളവനാണ് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന യോന നടത്തിയത് മാതൃകയാക്കേണ്ടത് തന്നെയാണ്. ദൈവം തമ്പുരാൻ അറിയാം, അതെ യോനയെ നിലവിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ അരുളപ്പാട് നൽകുന്നതിന് മുമ്പ് മുതലേ യോനയുടെ പ്രാർത്ഥനയെ കുറിച്ച് ദൈവം തമ്പുരാൻ അറിയാം. കാരണം അത്രമാത്രം രണ്ടുപേരും തമ്മിലുള്ള ബന്ധം തീവ്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാ യോനയെ വിളിച്ചു. പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കാം. നമ്മുടെയൊക്കെയും പ്രത്യേകത പ്രത്യാശയോടുകൂടിയുള്ള പ്രാർത്ഥന. നിങ്ങളൊക്കെയും യാചിക്കുമ്പോൾ യാചിക്കുന്ന വസ്തുത നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിപ്പിക്കുന്ന സുവിശേഷം നമ്മളെ പഠിപ്പിക്കാം. പണ്ട് ഒരു ചെറിയ ബാലൻ മാതാപിതാക്കളോടുകൂടി ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്ന ഒരു കഥയുണ്ട്. ഷോപ്പിംഗ് പോയി തിരികെ ഇറങ്ങുന്ന സമയത്ത് വാഹനങ്ങളിലേക്ക് തിരികെ കയറാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ ആ മകനെ ദൂരെ നിന്ന് വന്ന ഒരു കാർ തട്ടിത്തെറിപ്പിച്ച് കടന്നു പോകുന്നു. അവന്റെ കാല് വലതുകാലിന്റെ മുകളിൽ കൂടിയാണ് തട്ടിയ കാർ കടന്നു പോകുന്നത്. പെട്ടെന്ന് തന്നെ അവനെ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർമാരുടെ ഡയഗ്നോസിസ് ഒക്കെ കഴിഞ്ഞപ്പോൾ, ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു ഈ കാലുകൊണ്ട് ഇനി അവന് ജീവിക്കാൻ സാധിക്കില്ല. കാരണം ഇത് സാധാരണ ഒടിവല്ല, എല്ലുകൾ മുഴുവനും നുറുങ്ങി തരിതരിയായി പോയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഒരു ഈ കാലുപയോഗിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ കാല് ഉപേക്ഷിച്ച് കളഞ്ഞാൽ അവന് കുറച്ചുനാൾ കൂടി ജീവിക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കും. അതുകൊണ്ട് നമുക്ക് ഈ കാല് റിമൂവ് ചെയ്യാം. സന്ധ്യാസമയത്താണ് ഈ വാർത്ത മാതാപിതാക്കൾ ഉൾപ്പെടുന്ന സമൂഹത്തിന് മുമ്പാകെ എത്തുന്നത്. അവരാ മകനോട് ചോദിച്ചു, എന്തായാലും മകനെ അറിയിക്കേണ്ട കാര്യമാണ്. മകനോട് ചോദിച്ചു, മോനെ ഇങ്ങനെയാണ് സാഹചര്യം, നാം എന്ത് ചെയ്യാം? അവൻ മാതാപിതാക്കളോട് പറഞ്ഞു, ഇന്നുവരെയും എന്റെ 10 or 11 വയസ്സ് പ്രായമുള്ള കാലഘട്ടം വരെയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്റെ വലുതുകാൽ. ഞാൻ ദേവാലയത്തിൽ പോകുമ്പോഴും, ഞാൻ കളികളിൽ ഏർപ്പെടുമ്പോഴും, വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോഴും, വീട്ടിൽ സമയം ചെലവഴിക്കുമ്പോഴും, കൂട്ടുകാരുമായി സമയം ചെലവഴിക്കുമ്പോഴും ഒക്കെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ വലുതുകാൽ ഇനി ഒരുപക്ഷെ എന്നോടൊപ്പം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എനിക്കൊരാഗ്രഹമാണ്, ഇന്ന് രാത്രികാലം ഒരു രാത്രി കൂടിയെങ്കിലും എനിക്ക് ഈ വലതുകാലം ഉപയോഗിച്ച് എന്റെ വലതുകാലോടുകൂടി എനിക്ക് ഈ രാത്രികാലമെങ്കിലും ജീവിക്കണം. മാതാപിതാക്കളെ കണ്ണിൽ നിന്നും ഭയങ്കരമായ വേദനയോടുകൂടി കണ്ണുനീര് വരാൻ തുടങ്ങി. ഡോക്ടർമാരുടെ അനുവാദ പ്രകാരം അവര് അവന്റെ ആഗ്രഹത്തിന് സമ്മതിച്ചു. അവരെല്ലാവരും അങ്ങേയറ്റം പരിക്കു പറ്റിയ ആ കാലോടുകൂടി ആ രാത്രികാലം കട്ടിലിനരികെയിരുന്ന് മകനും മാതാപിതാക്കളും പ്രാർത്ഥിക്കുകയാണ്. ഒരു രാത്രി പ്രാർത്ഥനയോടുകൂടി കണ്ണുനീരോടുകൂടി അവർ ചിലവഴിച്ചു. പ്രാർത്ഥന അവസാനിപ്പിച്ചു, നേരം വെളുത്തു. ഡോക്ടർമാർ വീണ്ടും അവന്റെ കാല് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. അവനെ കൊണ്ടുപോയി ഡയഗ്നോസ് ചെയ്ത ഡോക്ടർമാര് ഭയങ്കരമായ അത്ഭുതത്തോടുകൂടി തിരികെ വന്ന് മാതാപിതാക്കളോട് പറയുകയാണ്, ഞങ്ങളുടെ അവസാന ശ്രമം നടത്തി നോക്കാം. 18 വളരെ സങ്കീർണമായ ശസ്ത്രക്രിയ, 18 ഓപ്പറേഷൻസ് നടത്തി, സർജറികൾ നടത്തി ആ കാല് അവന് തിരികെ വീണ്ടെടുത്തു കൊടുത്തതായി ഒരു ചരിത്രം പറയുന്നു. ആ മനുഷ്യൻ, ആ ബാലൻ ഒരുപാട് നാളുകൾ കഴിഞ്ഞ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അദ്ദേഹം ഒരുപാട് നാളുകൾക്ക് ശേഷം അമേരിക്കയിലെ പ്രസിഡന്റ് പദവിയിലേക്ക് കടന്നു വന്നു. അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ഐസൻഹോവറിന്റെ ബാല്യകാലത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കഥയാണ് ഇപ്പോൾ നാം കേട്ടത്. അദ്ദേഹം തന്റെ വലതുകാല് വെച്ച് പ്രസിഡന്റ് പദവിയിലേക്ക് കടക്കുമ്പോൾ തന്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകവും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ 11 വയസ്സിൽ നഷ്ടപ്പെടേണ്ടിയിരുന്ന ഈ വലതുകാൽ എന്റെ പ്രാർത്ഥന മൂലം, എന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന മൂലം എനിക്ക് തിരികെ തന്നതിന് നിനക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസിഡന്റ് പദവിയിലേക്ക് ആ വലതുകാൽ വെച്ച് കയറുന്നത്. പ്രിയമുള്ളവരെ, പ്രത്യാശ പ്രതീക്ഷ പൂജ്യത്തിലെത്തുമ്പോഴും പ്രത്യാശ കൈവിടാതെ പ്രാർത്ഥിക്കുക. പ്രതീക്ഷ പൂജ്യത്തിലെത്തുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ സാധ്യതകൾ, പോസിബിലിറ്റീസ് എല്ലാം സീറോ എന്ന ലെവലിലെത്തുമ്പോഴും പ്രത്യാശ കൈവിടാതെ പ്രാർത്ഥിക്കുക. ഗുഡ് ഹോപ്പ് കൈവിടാതെ പ്രാർത്ഥിക്കുക. നല്ല പ്രത്യാശ ഉള്ളവരായിരിക്കും. നമ്മുടെയൊക്കെ പ്രാർത്ഥന ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് അത് അവസാനിച്ചു, ചില കാര്യങ്ങൾ അവസാനിച്ചു അവസാനിച്ചു സീറോ ആയി എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അവിടെയും യോനാ പ്രവാചകനെ പോലെയുള്ളവർ നമ്മോട് പറയുകയാണ്, പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്നാണ് പരമകാരുണ്യവാനായ സ്നേഹവാനായ ദൈവം നമ്പുരാൻ പറയുന്നത്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ വളരെയധികമായി നൽകും. അതുകൊണ്ടാണ് തന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒരാളുപോലും നഷ്ടപ്പെടാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം സ്വർഗസ്ഥനായ പിതാവ് ലോകത്തെ സ്നേഹിച്ചുവെന്ന യോഹന്നാന്റെ വൃത്തി പറയുന്നത്. അത്രമാത്രം സ്നേഹമുള്ളവനായ ദൈവതമ്പുരാന്റെ മുമ്പാകെ ഒരുപാട് വഴികൾ അടഞ്ഞ സമയത്തും വഴികൾ അടഞ്ഞ് സാധ്യതകൾ അവസാനിച്ച് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ സമയത്തും ആശുപത്രി കിടക്കുകളിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ വന്ന ഒരുപാട് ഉദാഹരണങ്ങൾ എന്നെ കേൾക്കുന്ന ഓരോ ദൈവജനത്തിനും അറിയാവുന്നതാണ്. അത്രമാത്രം ദൈവവുമായി ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെയൊക്കെ ഓർത്തഡോക്സ് ആധ്യാത്മികതയിൽ ഒരു വാക്യം, ഒരു വാക്കുണ്ട്, രഹസ്യ പ്രാർത്ഥന. രഹസ്യ പ്രാർത്ഥന. എനിക്കിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഹ്യൂസ്റ്റണിലോ ഷിക്കാഗോയിലോ നിൽക്കുന്ന ഒരാളോട് രഹസ്യമായി സംസാരിക്കാൻ സാധിക്കും. ഒരു ദേവാലയത്തിൽ നിൽക്കുമ്പോൾ ആ ദേവാലയത്തിന്റെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന വ്യക്തിയോട് എനിക്ക് രഹസ്യമായി സംസാരിക്കാൻ സാധിക്കില്ല. രഹസ്യമായി സംസാരിക്കണമെങ്കിൽ എനിക്ക് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയോട് ഏറ്റവും അടുത്തു ചെല്ലണം. ദൈവംതമ്പുരാനും ആഗ്രഹിക്കുന്നത് തന്നെയാണ്, നിന്റെ രഹസ്യ പ്രാർത്ഥനയ്ക്കായി നീ എന്റെ അടുക്കിലേക്ക് കടന്നു വരിക. ഞാനുമായി ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ എന്റെ ചെവിയോട് നിന്റെ അധരങ്ങളെ ചേർക്കുമ്പോൾ നിനക്ക് നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ വേദനകൾ, നിന്റെ അനുതാപങ്ങൾ, നിന്റെ നന്ദി പ്രകടനങ്ങൾ, നിന്റെ സ്തുതി സ്തോത്രങ്ങൾ നിന്റെ അധരങ്ങളിൽ നിന്നും നേരിട്ട് എന്റെ കർണങ്ങളിലേക്ക് നിനക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് ദൈവംതമ്പുരാൻ ഇഷ്ടം. ദൂരെ നിന്ന് എവിടെയോ ഇരിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താൻ തക്കണം ശബ്ദകോലാഹലം ഉണ്ടാക്കലല്ല പ്രാർത്ഥന. മുറിയിൽ കയറാനും വാതിലടയ്ക്കാനും രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാനുമുള്ള ആ ഒരു സമ്മചിത്തത നമുക്ക് കൈവരണം. യോനയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ പ്രത്യേകത അത് തന്നെയാണ്. യോന സമചിത്തതയുള്ളവനായിരുന്നു. സമചിത്തത എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് മൈൻഡ്. അവന്റെ മൈൻഡ് എപ്പോഴും ബാലൻസ്ഡ് ആയിരുന്നു. ദൈവസന്നിധിയിൽ നിന്നും ഇത്രമാത്രം ദൈവവുമായി അടുപ്പത്തിലിരിക്കുമ്പോഴും പ്രാർത്ഥനയിലിരിക്കുമ്പോഴും ദൈവ കോപത്തെക്കുറിച്ചും ദൈവത്തിന്റെ ശക്തികളെ കുറിച്ചും ഒക്കെ പൂർണ്ണമായി അറിയാമായിരുന്ന ഒരു യോന പ്രവാചകൻ ദൈവസന്നിധിയിൽ നിന്നും ദൂരേക്ക് പോകാൻ തക്കവണ്ണം ഓടി കപ്പലിൽ കയറുമ്പോഴും അവൻ ചെയ്യുന്നത് കപ്പലാകെ ഇളകി മറിയുകയാണ്. എല്ലാവരും പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടാൻ തക്കവണ്ണം ശ്രമിക്കുകയാണ്. അവരവരുടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയാണ്. തണ്ടുവലിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കരക്കെടുപ്പിക്കാൻ ഒന്നും സാധിക്കുന്നില്ല. കാറ്റ് പ്രതികൂലമായി കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെയും യോന പ്രവാചകൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവൻ കപ്പലിന്റെ അടിത്തട്ടിൽ ഉറങ്ങുകയാണ്. സമാധാനം എന്ന വാക്കിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് സമാധാനം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കലല്ല സമാധാനം. നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് എന്ന് കാര്യത്തിൽ നമ്മളെല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞ് ഉറങ്ങണം എന്നല്ല, സമചിത്തതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം. സമചിത്തതയോട് കാര്യങ്ങൾ സമീപിക്കാൻ സാധിക്കും. നമ്മളൊക്കെയും പലതരത്തിലുള്ള കണക്കുകൂട്ടലുകൾ നടത്താറുണ്ട്. ശിഷ്യന്മാരെ പോലെ എന്റെ കൂടെ നിൽക്കുന്ന ജനത്തിന് വിശക്കുന്നു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കർത്താവ് പറയുമ്പോൾ അത് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. അത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവര് പെട്ടെന്ന് ആലോചിക്കുന്നത് തൊട്ടടുത്തുള്ള ഊരുകളിലേക്കും കുടികളിലേക്കും ഇവരെ പറഞ്ഞയക്കാമെന്നാണ്. സന്ധ്യയാകുമ്പോൾ ഇവരെ നമുക്ക് പറഞ്ഞയക്കാം. നമ്മുടെയൊക്കെയും ചിന്തയിൽ തന്നെയാണ്, സന്ധ്യയാകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ കോണുകളിലേക്ക് ഓടി മറയാനാണ് നമുക്ക് താല്പര്യം. ക്ലബുകളിലേക്കും പാർട്ടികളിലേക്കും പബ്ബുകളിലേക്കും അങ്ങനെ പലതരത്തിലുള്ള തിരക്കുകളിലേക്ക് ദൈവസന്നിധിയിൽ ചെലവഴിക്കേണ്ട സമയം നാം മാറ്റിവെക്കുമ്പോൾ പ്രിയമുള്ളവരെ, ശിഷ്യന്മാരെ പോലെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അവിടെ ഉണ്ടാകേണ്ടത് സമചിത്തതയെ കർത്താവ് പഠിപ്പിക്കുന്ന പിരിച്ചുവിടലല്ല ഇവിടെ ആവശ്യം. പിരിച്ചുവിടലല്ല, സമചിത്തതയോടുകൂടി അച്ചടക്കത്തോടുകൂടി ആ ജനങ്ങളെ പന്തി പന്തിയായി ഇരുത്തുക. കുടുംബങ്ങളിൽ ഉണ്ടാകാറുണ്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, അസമാധാനത്തിന്റെ ഓരോ പ്രശ്നങ്ങളും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാകാറുണ്ടോ? ദേവാലയങ്ങൾ ഉണ്ടാകാറുണ്ടോ? അവിടെ ഉണ്ടാകേണ്ടത് പിരിച്ചുവിടലല്ല. അപ്പോഴൊക്കെയും പൊതുയോഗങ്ങളും കമ്മിറ്റികളും പ്രാർത്ഥനാ കൂട്ടങ്ങളും പിരിച്ചുവിടുമ്പോൾ പ്രശ്നങ്ങൾ അവസാനിക്കും നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെയല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ദൈവം മുമ്പാകെ പ്രാർത്ഥനയോടുകൂടി സമചിത്തതയോടുകൂടി ഒന്ന് ഇരിക്കാൻ തയ്യാറാവണം. ഇരിക്കാൻ തയ്യാറാണ് അച്ചടക്കത്തോടുകൂടി ഇരിക്കുമ്പോൾ മാത്രമേ എനിക്ക് തോന്നുന്നു, അല്ല കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അച്ചടക്കത്തോടുകൂടി ഇരിക്കുമ്പോൾ മാത്രമേ എന്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റ് എന്താണ്, എന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച എന്താണ്, എന്തൊക്കെ ചെയ്താൽ ഇതിൽ നിന്ന് കരകയറാൻ സാധിക്കുമെന്ന് ഇരുന്ന് പരസ്പരം സംസാരിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുവരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയങ്ങളെ ഇപ്പോൾ നമ്മുടെ ഇടയിലുള്ളൂ, നമ്മുടെ കുടുംബങ്ങളിലുള്ളൂ, നമ്മുടെ ദേവാലയങ്ങളിലുള്ളൂ, നമ്മുടെ സമൂഹങ്ങളിലുള്ളൂ. അതുകൊണ്ട് സമചിത്തത കൈവിടാതെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. നമ്മളെല്ലാവരും ഓട്ടം, ഓരോ ദിവസം കഴിയും തോറും ഓട്ടത്തിന്റെ വേഗത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ബിസിയിൽ നിന്നും ബിസിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് നിൽക്കാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല, ഒന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം ട്രാഫിക് സിഗ്നലിൽ റെഡ് ലൈറ്റ് വരുമ്പോഴാണ്. കാരണം അത്ര നേരം വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം ആ വേഗതയുടെ ഹരം മുഴുവനും ആസ്വദിച്ച് മുമ്പോട്ട് പോകുമ്പോൾ റെഡ് സിഗ്നൽ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. നിൽക്കാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല, ഒന്ന് ചിന്തിക്കാൻ നമുക്ക് താല്പര്യമില്ല. നമ്മുടെ ടെലിഫോണോ നമ്മുടെ കമ്പ്യൂട്ടറോ ഒരു നേരത്തേക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. സമചിത്തത കൈവരണമെങ്കിൽ, യഥാർത്ഥമായ മാനസിക നില സമാധാനത്തിലേക്ക് എത്തണമെങ്കിൽ, ഒരു ചൊരിയുന്ന മഴയത്തും കുലംകുത്തി ഒഴുകുന്ന വെള്ളച്ചാട്ടത്തിനിടയിലും ഒരു ചെറിയ മരക്കൊമ്പിലിരുന്ന് പാട്ടുപാടുന്ന കുയിലിനെ പോലെ ഈ ലോകം മുഴുവനും കീഴ്മേൽ മറിയുമ്പോഴും സമചിത്തതയോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കാം. അതിന് ഒരുപാട് മാനസിക വ്യായാമങ്ങൾ ആവശ്യമാണ്, ആത്മീയ വ്യായാമങ്ങൾ ആവശ്യമാണ്. അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ശ്രമിക്കണം. ഞാൻ തൊട്ടടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. യോഹന്നാന്റെ പ്രത്യേകം ഒന്ന്, പ്രത്യാശയുള്ള പ്രാർത്ഥനയുടെ ഉടമയായിരുന്നു, പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. രണ്ട്, അവൻ സമചിത്തതയുള്ളവനായിരുന്നു. മൂന്ന്, യോഹന്നാ തീക്ഷ്ണതയുള്ളവനായിരുന്നു. യോഹന്നാ അവിടെ ചെന്ന് പ്രസംഗിച്ചത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വചനങ്ങളെ കുറിച്ച് അധികമൊന്നും യോഹന്നാ സംസാരിച്ചില്ല. അവിടെ ചെന്ന് പറയുകയാണ്, 40 ദിവസം കഴിയുമ്പോൾ നിനവേ നിർമൂലമാകും. ചിലപ്പോൾ അതില് ചില കൂട്ടിച്ചേർക്കൽ ഉണ്ടായി കാണുമായിരിക്കാം. എങ്കിലും ജനം മുഴുവനും ഉപവാസം പ്രഖ്യാപിച്ച് ഉപവസിക്കാനും രട്ടുടുക്കാനും വെണ്ണീറടിക്കാനും താല്പര്യമുണ്ടായി. സാധാരണ ജനം മാത്രമല്ല എന്ന് ഓർക്കണം. ആ വർത്തമാനം രാജാവിന്റെ ചെവിയിലെത്തിയപ്പോൾ രാജാവും അതിലേക്ക് കടന്നു വരികയാണ്. രാജാവ് അവിടെ രാജപ്രഖ്യാപനം നടത്തുകയാണ്. എല്ലാ ജനങ്ങളും മൃഗങ്ങളും കന്നുകാലികളും ശിശുക്കൾ ഉൾപ്പെടെ എല്ലാവരും ഇതിൽ പങ്കുകാരാകണം. നമ്മുടെ ദേശത്തെ തട്ടിയിരിക്കുന്ന ദൈവകോപത്തെ നീക്കാൻ എല്ലാവരും ഒരുങ്ങിയിരിക്കുക. പുതിയ നിയമത്തിൽ നമ്മൾ കാണാറുണ്ട് ഇതുപോലെ ഒരു സാഹചര്യം. യേശു തമ്പുരാന്റെ മുന്നോടിയായി ഞാൻ പ്രവർത്തിക്കാൻ പോകുന്ന, ഞാൻ പൊതു പരസ്യ ശുശ്രൂഷ നടത്തുവാൻ പോകുന്ന ഇടങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ ഈരണ്ടീരണ്ടായി അയക്കുകയാണ്. പോയിട്ട് തിരിച്ചു വരുമ്പോ ഹെരോദാ രാജാവ് ചോദിക്കുന്നുണ്ട്, ഇതാ എന്താണ് ഇവിടെ നടക്കുന്ന അത്ഭുതം? വാർത്ത ഹെരോദാ രാജാവിന്റെ ചെവിയിലെത്തി ഇവര് ഈ പ്രസംഗിക്കുന്നത് ആരെ കുറിച്ചാണ്? ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളൊക്കെ ആരുടെ പേരിലാണ്? ഞാൻ തലവെട്ട് യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റോ എന്ന് പോലും ചിന്തിച്ച് പേടിക്കുന്ന ഒരു സാഹചര്യം. അത്രമാത്രം തീക്ഷ്ണതയോടെ പ്രസംഗിക്കാൻ ശിഷ്യന്മാർക്ക് സാധിച്ചു. ആ തീക്ഷ്ണത യോഹന്നായാലും ഉണ്ടായിരുന്നു. അത്രമാത്രം തീക്ഷ്ണതയോടുകൂടി പ്രസംഗിക്കുമെന്ന് യഹോവയുടെ വർത്തമാനം അറിയിക്കുമെന്ന് പൂർണ്ണമായും യഹോവയ്ക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് യോഹന്നായെ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് വിട്ടത്. ഹോശേയാ പ്രവാചകനും ഹോശേയാ പ്രവാചകനും അന്നുണ്ടായിരുന്ന 8-ാം നൂറ്റാണ്ടിലെ പ്രവാചകന്മാരൊക്കെയും ഇസ്രായേലിനോട്, സ്വന്ത ജനത്തോട്, യഹൂദ ജനത്തോട് സുവിശേഷം അറിയിച്ചവരാണ്, പ്രവചനം അറിയിച്ചവരാണ്, അവരുടെ താക്കീതുകളെ അറിയിച്ചവരാണ്. യഹോവയുടെ ദൂത് സ്വന്ത ജനത്തോട്, ഇസ്രായേൽ ജനത്തോട് അറിയിച്ചവരാണ്. അവർക്ക് ആ ഒരു വരമാണ് നൽകപ്പെട്ടിരുന്നത്. അതിനുള്ള തീക്ഷ്ണത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു പുറജാതി നഗരത്തിൽ ചെന്ന് അവർക്കെതിരായി സംസാരിക്കണമെങ്കിൽ, ഒരു പുറജാതി നഗര ദൈവത്തെ അവർ, ദൈവനുബരം പറയുന്നുണ്ട്, വലം കൈയും ഇടം കൈയും തിരിച്ചറിയാത്ത 120,000 ചില്ലുവാനും ആളുകൾ, ആ അത്രമാത്രം ആളുകളുള്ള മൂന്ന് ദിവസത്തെ വഴി ദൂരമുള്ള മഹാനഗരത്തിൽ ചെന്ന് അവർ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കുക, നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, അവർക്കെതിരായിട്ട് സംസാരിക്കാൻ തക്കവണ്ണം പറഞ്ഞു വിടുമ്പോൾ ചിന്തിക്കുക, പ്രിയമുള്ളവരെ, എത്രമാത്രം തീക്ഷ്ണതയുള്ളവനായിരിക്കണം അവരെ അത് കൺവിൻസ് ചെയ്യിപ്പിക്കണമെങ്കിൽ. മറ്റാരെ കൊണ്ടും സാധിക്കില്ല എന്ന് യഹോവയ ദൈവത്തിന് പൂർണ്ണമായ ഉറപ്പുള്ളത് കൊണ്ടാണ് യോനായെ തന്നെ തിരഞ്ഞെടുത്തത്. യോന പ്രസംഗിച്ചത് ഉടനെ അടുത്ത കപ്പൽ കയറി തിരിച്ചു പോവുകയല്ലായിരുന്നു. ആ തീക്ഷ്ണതയുള്ളവനായ മനുഷ്യൻ ഈ നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണുവാൻ തക്കവണ്ണം അവിടെ ഇരുന്നു. തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതൊക്കെ യോനയുടെ ജീവിതത്തിൽ യോനായെ നമുക്ക് വേണമെങ്കിൽ പഴയ നിയമത്തിലെ പത്രോസ് എന്ന് വിശേഷിപ്പിക്കാം. വികാരങ്ങളൊക്കെയും ഒന്നിനു പിറകെ ഒന്നായി തള്ളലോടുകൂടി കടന്നു വരുന്ന ഒരു മനുഷ്യനാണ് യോന. അതിനനുസരിച്ച് യോന പലയിടത്തും പ്രവർത്തിക്കുന്നു നമുക്കറിയാം. അത് മാനുഷിക ബലഹീനതയാണ്. പത്രോസും അങ്ങനെ ചെയ്തു. എങ്കിലും ഒരു പ്രസംഗം കൊണ്ട് 5000+ പുരുഷന്മാരെ നേടുവാൻ തക്കവണ്ണം പത്രോസിന് സാധിച്ചു. അതുപോലെ തന്നെ ഇടയ്ക്കുള്ള വികാര വിക്ഷോഭങ്ങൾ കാരണം ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളിൽ യോനയ്ക്ക് ബലഹീനത ഉണ്ടായിരുന്നെങ്കിലും ഒരുപാട് നല്ല ഗുണങ്ങളും യോനയ്ക്കുണ്ടായിരുന്നു. അത് യഹോവയ ദൈവത്തിന് അറിയാമായിരുന്നു. ഈ മനുഷ്യനെ മാത്രമേ ഇതിന് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പൂർണ്ണമായി അറിയാമായിരുന്നു. നഹൂം പ്രവചനത്തിൽ നമുക്ക് കാണാം ഒരുപാട് നിനവേക്കെതിരായിട്ട് പ്രവചിക്കുന്ന പ്രവാചകനാണ് നഹൂം. നഹൂമിന്റെ പ്രവചനമൊക്കെയും പരാജയപ്പെട്ടിടത്താണ്, അല്ലെങ്കിൽ നഹൂമിന്റെ പ്രവചനത്തെക്കാൾ തീക്ഷ്ണതയുള്ള പ്രവചനമാണ് യോനായുടേത് എന്ന് അറിയാമായിരുന്നിട്ട് കൂടിയാണ് യഹോവയും യോനായെ ഈ ഒരു വലിയ ദൗത്യവുമായി അയക്കുന്നത്. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. യഹോവയായ ദൈവം ആരാണ് എന്നും അദ്ദേഹത്തിന്റെ കൃപ എത്രമാത്രം ഉള്ളതാണ് എന്നും ആ ദൈവത്തിന്റെ കോപത്തിന്റെ അളവ് എന്താണെന്നും പൂർണ്ണമായി അറിയാമായിരുന്ന യോന തന്റെ മാനുഷിക ബലഹീനതകളൊക്കെയും മാറ്റിവെച്ച് തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിക്കാനും പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കാനും എല്ലാ ലോകത്തിന്റെ എല്ലാവിധമായ കോളിളക്കങ്ങളിലും സമചിത്തതയോടുകൂടി പ്രവർത്തിക്കാനും തക്കവണ്ണം തക്കതായ സമയത്തെ കാണിച്ച ആ ഒരു ജ്ഞാനമാണ്, ആ ഒരു വിവേകമാണ് ഈ ഒരു വലിയ നഗരത്തിന്റെ മനസാന്തരത്തിലേക്ക് നയിച്ചത്. പ്രിയമുള്ളവരെ, അതാണ് യോനയുടെ പ്രത്യേകത. യോന അത്രമാത്രം തീക്ഷ്ണതയോട് പ്രവർത്തിച്ചതുകൊണ്ട് ആ ഇന്നത്തെ മൊസൂൾ എന്ന ഇറാഖിലെ മൊസൂൾ എന്നറിയപ്പെടുന്ന അന്നത്തെ നിനവ, ആ നിനവ രക്ഷയിലേക്ക് കടന്നു വരികയാണ്. മനസാന്തരത്തിലേക്ക്, പുതിയൊരു അനുഭവത്തിലേക്ക്, ദൈവിക അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ യോനായുടെ ദൗത്യം അവസാനിക്കും. ഒരു നമ്മൾ കണ്ടിട്ടില്ല ഒരു പുസ്തകം, വേദപുസ്തകത്തിൽ ഒരു പുസ്തകം പോലും ചോദ്യത്തോടുകൂടി അവസാനിക്കുന്നില്ല. യോനയുടെ പുസ്തകം അവസാനിക്കുന്നത് ഒരു ചോദ്യത്തോടുകൂടി. അതിൽ ആ പുസ്തകത്തിന്റെ മുഴുവൻ, യോന എന്ന പുസ്തകത്തിന്റെ മുഴുവനും അന്തസത്ത ഉൾപ്പെടുന്ന ഒരു വാക്യമാണ് അവസാനത്തെ വാചകം. ഇടം കൈയും വലം കൈയും തിരിച്ചറിയാത്ത 120,000 ചില്ലുവാനം ആളുകൾ നശിക്കുന്നതിൽ എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് കർത്താവ് ചോദിച്ചു. ദൈവമായ കർത്താവ്, യഹോവയായ ദൈവം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകം അവസാനിക്കുമ്പോൾ എന്തിനാണ് യോനെ അയച്ചത് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമുക്ക് വെളിവാവുകയാണ്. പ്രിയമുള്ളവരെ, 3 നോമ്പ് ഏകദേശം നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മിൽ നിന്നും പടികിറങ്ങുകയാണ്, നമ്മിൽ നിന്നും അവസാനിക്കുകയാണ്, നമ്മൾ അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ചിന്തിക്കുക പ്രിയമുള്ളവരെ, ഓരോ ക്രിസ്തീയ ജന്മത്തിനും ഓരോ ഉദ്ദേശമുണ്ട്, ഓരോ ദൗത്യമുണ്ട്. മറ്റൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും, നമ്മുടെ ഓരോ വാക്കുകളിലും, നമ്മുടെ ശിരസിൽ മാമോദിസായുടെ വെള്ളം വീണിട്ടുണ്ട്. നമ്മുടെ നെറ്റിയിൽ പരിശുദ്ധ റൂഹായുടെ റൂഷ്മ കുരിശാകൃതിയിൽ വരച്ചിട്ടുണ്ട് എന്നുള്ള ചിന്ത ഓരോ നിമിഷവും ഉണ്ടാകും. നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ഓരോ വാക്കുകളിലും ചിന്തകളിലും അതുണ്ടാകുമ്പോൾ ക്രിസ്ത്യാനി എന്ന പേരിന് അർത്ഥമുണ്ടാവുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ അപ്രകാരം ക്രമീകരിക്കുമ്പോൾ ദൈവമായ കർത്താവിനെ നാമം മഹത്വപ്പെടുകയാണ്. നമ്മുടെ സമൂഹം അനുഗ്രഹിക്കപ്പെടുകയാണ്. നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് 30, 60, 100 മേനിയായി ഫലം കായ്ക്കുവാൻ, അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൗത്യം അനുസരിച്ച്, നമ്മുടെ ദൗത്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ശക്തി എന്താണ് എന്നും ദൈവത്തിന്റെ മഹത്വം എന്താണെന്നും ദൈവ കൃപ എന്താണെന്നും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിക്കുവാൻ, പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുവാൻ, സമചിത്തതയോടുകൂടി ഇടപെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധ രൂഹ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. എല്ലാവരും ജീവിതമ്പുരാൻ സമൃദ്ധമായി വാഴ്ച അനുഗ്രഹിക്കട്ടെ.
യോനപ്രവാചകന്റെ വിശ്വാസവും ദൈവസന്നിധിയിലുള്ള പ്രത്യാശയും സമചിത്തതയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള യോനായുടെ അദൈവിക ബന്ധത്തെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ ആകർഷണമുള്ള ഒരു ചിന്ത പകർന്നു വരുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട തോമസ് മാത്യുവിന് സാധിച്ചു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പലപ്പോഴും അനുസരണം കേട്ട ഒരു വ്യക്തിയായിട്ട് എന്നാല് ദൈവത്തോട് ചേർന്ന് പിന്നീട് ജീവിച്ച് അങ്ങനൊരു വ്യക്തിയായിട്ട് പലപ്പോഴും ഈ യോനായെ പലരും ഒക്കെ ചിത്രീകരിക്കുമ്പോൾ അതല്ല, ദൈവം യോനായെ ചേർത്ത് പിടിച്ചു അതിനുള്ള കാരണം ബാഹ്യമായ ഒരു ലോകത്ത് ചില അനുസരണക്കേടൊക്കെ ഉണ്ടെങ്കിലും ആന്തരികമായ യോനായുടെ ലോകത്ത് ദൈവവുമായിട്ട് ഒരു ആഴമായ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധമാണ് വീണ്ടും തന്നെ പരമേൽപ്പിച്ച ദൗത്യത്തിലേക്ക് യോനായെ ചേർത്ത് പിടിപ്പാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ചിന്ത നമുക്ക് പകർന്നു പോകാൻ തക്കവണ്ണം ഇടയായി. വളരെ സുന്ദരമായ ഒരു 4 അധ്യായങ്ങളെ ഉള്ളെങ്കിലും ഒരുപാട് ആശയങ്ങളും വളരെ രസകരവും അതുപോലെ ചിന്തോദ്ദീപകവുമായ സംഭവങ്ങൾ അടങ്ങിയ ഒരു പുസ്തകം തന്നെയാണ് യോനായുടെ. പക്ഷെ എല്ലാവരും കൂടുതൽ വായിക്കുകയും ധ്യാനിക്കുകയും ശരിക്കും ഈ സംഭവത്തിലുള്ള അതൊരു മണിക്കൂർ കൊണ്ട് ഒരു ദിവസം കൊണ്ട് പ്രസംഗിക്കാൻ പറ്റുന്ന വിഷയമല്ല. ഒരു മനുഷ്യ ജീവിതത്തിൽ ആകമാനം അനുതാപത്തിന്റെയും പ്രാർത്ഥനയുടെയും തെറ്റിയൊഴിലിന്റെയും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകമാണ് യോനായുടെ. വളരെ രസകരമായിട്ട് അച്ഛന് അത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലെങ്കിൽ ചിന്തിക്കത്തക്കോണം നമുക്ക് പകർന്നു തന്നു. എനിക്ക് അതിന്റെ അത് വളരെ രസകരമായിട്ട് തോന്നിയിട്ടൊരു സംഭവം, ഈ യോന ഈ സംഗതിയെല്ലാം കഴിഞ്ഞിട്ട് ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ സംഭവങ്ങളും പ്രാധാന്യം ഒരു ആവണക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ പ്രസവമൊക്കെ കഴിഞ്ഞ് ഇവനെങ്ങും ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞ് ഈ ആവടക്കത്തിന്റെ ചുവട്ടിൽ കിടന്നിച്ച് യോന അവിടെ ഒരു വാദ്യം എഴുതുന്നുണ്ട്. ഈ ആവടക്കിന്റെ ചുവട്ടിന്റെ തണലും അനുഭവിച്ചിട്ട് തലയിലൊക്കെ കൈയൊക്കെ ചാരി ഇപ്പൊ ഈ നഗരം എന്താകും പറഞ്ഞ് നോക്കിയിരിക്കുകയാണ് യോന. അല്ലേ, ഒരു കൂട്ടം ആളുകളുടെ മുമ്പാകെ ഈ ദേശത്തിന് നാശം വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവരെ ഭീതിപ്പെടുത്തിയിട്ട് അവിടെ എന്താകുമെന്ന് പറഞ്ഞ് ഈ ഔദാരിയായിട്ട് കിട്ടിയ ആവടക്കിന്റെ ചുവട്ടിൽ സുഖമായിട്ട് തലയെ കൈയും വെച്ച് ഇപ്പൊ അവിടെ നശിക്കുന്നു പറഞ്ഞ് നോക്കിയിരിക്കുമ്പോൾ ഈ അല്പസമയത്തെ തണലിന് കിട്ടിയ ആവണക്ക് നിമിഷം നേരം കൂടെ ഉണങ്ങിപ്പോവുക. ഞാനിത് ഈ ഭാഗം വായിക്കുന്ന മനസ്സിൽ വരുന്നത് പലപ്പോഴും ഔദാര്യമായിട്ട് കിട്ടുന്ന ചില സൗഭാഗ്യങ്ങളെ തലയും ചായച്ചു വെച്ച് മറ്റവൻ എന്തൊക്കെ ഉണ്ടായിത്തീരുന്നു പറഞ്ഞ് നോക്കിയിരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അല്ലേ, അങ്ങനെ ഇരിക്കുമ്പോഴാ തണലത്തിരിക്കുന്ന നമ്മുടെയൊക്കെ ആവണക്ക് അറിയാതെ ഉണങ്ങിപ്പോകുന്നത്. ഈ വെയിലിന്റെ കാടിന് കേൾക്കുമ്പോഴാ ഞാനും അല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ഒത്തിരി ശരിക്കും അത് എന്താണ് ദൈവസ്നേഹം എന്നുള്ളതിനെ പഠിപ്പിക്കാനായിട്ട് ദൈവം യോനായ ഒരു പാകപ്പെടുത്തുകയാണ് ദൈവം യോനായത്. അതൊരു ശിക്ഷയല്ല, അതൊരു ശിക്ഷണത്തിൽ കൂടി ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുക. കാരണം ദൈവത്തിന്റെ സൃഷ്ടിയൊക്കെ ദൈവം സ്നേഹിക്കുന്നു എല്ലാം. ഇതിന്റെ ഈ ചെറിയ അധ്യായത്തിന്റെ മുഴുവൻ ഭാഗവും യോനോടുള്ള ദൈവത്തിന്റെ സ്നേഹം, ജനതയോടുള്ള ദൈവത്തിന്റെ സ്നേഹം, ഇന്നും ഈ ലോകത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഔന്നത്യത്തെ കാണിക്കുന്ന മനോഹരമായ അതുല്യമായ 4 അധ്യായങ്ങൾ ചേർന്ന ഒരു ഭാഗമാണ് യോനോടെ പുസ്തകം. അച്ഛനെ നല്ല രീതിയിൽ നമുക്കത് മനസ്സിലാക്കി തരികയും ചെയ്തു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛനുള്ള സ്നേഹം നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തീർച്ചയായിട്ടും അച്ഛൻ ഈ ദാനത്തിലും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് കൂടുതൽ അച്ഛന്റെ സാന്നിധ്യം, അച്ഛന്റെ നല്ല വാക്കുകൾ നമുക്കത് ഈ ഒരു കൂട്ടായ്മയ്ക്ക് കരുത്തേക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അച്ഛന്റെ ശുശ്രൂഷകളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അച്ഛനുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യും. അപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് വായിക്കുന്നത്, നമ്മൾ ഈ പേരുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കഴിവതും അവയൊക്കെ ഓർത്തിരിക്കുക. ആരെങ്കിലൊക്കെ ഈ പേരിൽ എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതി ഈ ഇപ്പോഴൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇവരെയൊക്കെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥന ദൈവം കേൾക്കുന്നുള്ള സംശയമൊന്നുമില്ലായിരുന്നു. അത് നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. നമ്മൾ പ്രത്യേകമായിട്ട് ഇപ്പോൾ പേരുകൾ വായിക്കുന്നു. മാത്യു എബ്രഹാം, ഡാനിയൽ, രൂബേൻ, ആലിൻ ജോസഫ്, ജോൺസി തോമസ്, ജോയി, ബിൻസു ഉമ്മൻ, ജൊഹാൻ, വർഗീസ് ജോർജ്, ജോൺ, മോളി താമരവേലിൽ, രാജു ഡാനിയൽ, നോഹ, അരുണിനെ പ്രത്യേകം ദിവസം ഇതിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇവരെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പുതിയ പേരുകൾ ലഭിക്കുമ്പോൾ ഇവരെയൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക. അതുപോലെ സമ്പാനച്ചാൻ എന്ന് പറയുന്ന ഒരാൾ താഴെ വീണ് മുറിവ് ബാധിച്ച് പ്രയാസപ്പെടുന്നു. സാഗർ ഫ്രം ഫിലാഡൽഫിയ, ജോസ് കെ വെള്ളവൂർ, വർഗീസ് മാത്യു, മേരി മാത്യു, അബീഗയിൽ, മറിയാമ, അത്താമ, ജോർജ് കുട്ടി, സൂസമ്മ, റേച്ചൽ കറിയ, പേര് വായിച്ച ആളുകളൊക്കെ കിഡ്നി ഫെയിലറായവരും അതുപോലെ തന്നെ ക്യാൻസർ ബാധിച്ചവരും അപകടത്തിൽപ്പെട്ടവരുമായ ആളുകളൊക്കെയാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കുകയും അവരുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഈ പ്രാർത്ഥന നിരന്തരം പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പല ആളുകളും ഇതിനോടനുബന്ധിച്ച് സൗഖ്യം പ്രാപിക്കുകയും അവരൊക്കെ ആ ഒരു വളരെ കഠിനമായ രോഗമാണെങ്കിലും അവർക്ക് ആവശ്യമായ സൗഖ്യമൊക്കെ ഈ പ്രാർത്ഥനയിൽ കൂട്ടിയത് അല്ലെങ്കിൽ പല എല്ലാവരുമൊക്കെ പ്രാർത്ഥിക്കുന്നതിൽ കൂടി ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ദൈവസന്നിധിയിൽ പ്രത്യാശപൂർണമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന അത് പ്രാധാന്യം അർഹിക്കുന്നതാണെന്നുള്ളൊരു ബോധ്യം നിങ്ങളിൽ ഉണ്ടാക്കാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഇവരെ ഓർക്കുക. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ കരുണാകടലെ ഞാൻ നോക്കും എന്നുള്ള ഗീതത്തിന്റെ ഏതാനും ഈരടികൾ പാടിയതിനു ശേഷം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്. 187-ാമത്തെ പാഠപുസ്തകത്തിലെ 187-ാമത്തെ അനുതാപത്തിന്റെ
ഗീതം.
പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും അനുസരണക്കേടിനെ വെറുക്കുകയും അനുസരണക്കേടു കാട്ടിയവനെ തന്റെ ക്ഷമ കൊണ്ടും സ്നേഹം കൊണ്ടും നിറയ്ക്കുന്നവനുമായ ദൈവമേ, ഈ വർഷവും അനുഗ്രഹീതമായ ദിനവേ നോമ്പിന്റെ സ്വർഗീയമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുവാൻ ഞങ്ങൾക്കൊക്കെ തന്ന ആരോഗ്യത്തിനും ആയുസ്സിനും സാവകാശത്തിനുമായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ഒരു പ്രവാചകന്റെ ജീവിതക്രമത്തിൽ വന്നതായ
നല്ല നിമിഷങ്ങളെയും കുറവുകളെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വേദഭാഗത്തിലൂടെ അനുസരണക്കേട് കാട്ടിയെങ്കിലും വലിയവനാ ദൈവം ക്ഷമിക്കുന്നവനാണെന്നും ആ ക്ഷമ ലഭിക്കണമെങ്കിൽ നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിക്കുന്നവൻ അത് പ്രാപ്യമാണെന്നും ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വേദഭാഗം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും അനേക സന്ദർഭങ്ങളിൽ ദൈവത്തെ അനുസരിക്കാതെ കാണപ്പെട്ട ദൈവങ്ങളായ മാതാപിതാക്കളെ അനുസരിക്കാതെ സഹജീവികൾക്ക് വേണ്ടി അനുസരണം കാട്ടാതെ പല നിമിഷങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ചെലവിട്ടിട്ടുണ്ടല്ലോ. എങ്കിലും ദൈവമേ, യോനയെ പ്രത്യേകം കരുതുകയും യോനയ്ക്ക് വേണ്ടി അനുഗ്രഹീതമായ ദൗത്യം ഒരുക്കുകയും ചെയ്തതുപോലെ ഞങ്ങളും ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും ഏറ്റുപറയുന്നു. ഞങ്ങൾ അനുസരണക്കേട് കാട്ടിയിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നുപോകുന്നു. കാരുണ്യവാനായ ദൈവം ക്ഷമിക്കണമേ, ഞങ്ങളെ കഴുകണമേ. നിനവായക്കാരെ അനുഗ്രഹിക്കുവാൻ, അവരുടെ കുറവുകളെയും ബലഹീനതകളെയും ചൂണ്ടിക്കാണിക്കുവാൻ യോനയെ വലിയവനാക്കിയ ദൈവം ഞങ്ങളുടെ കുറവുകളെയും ചൂണ്ടിക്കാണിക്കുകയും അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ ഞങ്ങൾക്കൊരു മനസ്സൊരുക്കം ഉണ്ടാകുകയും അതിലൂടെ ഞങ്ങൾ കഴുകി വെടിപ്പാക്കപ്പെടുവാൻ ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സഭയെയും പരിശുദ്ധ പിതാക്കന്മാരെയും അവിടുത്തെ കൃപ കൊണ്ടും കരുണ കൊണ്ടും നിറയ്ക്കണമേ. വൈദിക ശ്രേഷ്ഠതയെ അനുഗ്രഹിക്കണമേ. ദൈവം നമ്പുരാന്റെ കാരുണ്യം തിരിച്ചറിഞ്ഞ് അത് ദൈവമക്കൾക്ക് പകർന്നു കൊടുക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ. ഇന്ന് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വളരെ താല്പര്യത്തോടുകൂടി വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലുമായിരുന്നു കൊണ്ട് പങ്കാളികളായി ഇതിന്റെ ഭാഗമാകി മാറിയ എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അവരോടൊപ്പമായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരുണയിൽ കാത്തുകൊള്ളണമേ. സ്വർഗീയമായ നന്മകൾ ലഭിക്കുവാനുള്ളൊരു വലിയ മുഖാന്തരം ഈ നോമ്പുകാലത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കണമേ. വചന കേൾവിക്കായി ദൈവ തെരഞ്ഞെടുത്ത അഭിഷിക്തനെയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾക്കും വേണ്ടി കരുത്തും കേൾപ്പും ലഭിക്കുന്ന അനുഗ്രഹീതമായ വചന ശബ്ദം തുടർന്നും കേൾക്കുവാൻ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, രോഗികളായി ധാരാളം പേർ ഞങ്ങളുടെ പക്കലുണ്ട്. ഞങ്ങൾ പലരും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അനേകർ ആരോഗ്യത്തിന്റെ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു. രോഗക്കിടക്കയിൽ കിടക്കുന്നവർ മാത്രമേ രോഗത്തിന്റെ വേദനയും അവന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് പൂർണ്ണമായി മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ അവരെ സമർപ്പിക്കുന്നു. അങ്ങയുടെ കരം ഞങ്ങളുടെ കരങ്ങളോട് ചേർത്ത് വയ്ക്കണമേ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ അപേക്ഷകൾ മൂലം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കും പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന രോഗികളുടെ ശരീരത്തിലേക്കും അവരുടെ സൗഖ്യത്തിന്മേലും ഒഴുകിയെത്തണമേ. ദൈവമായ കർത്താവെ, അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കിയവരൊക്കെ നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചു. നസ്രായനായ യേശു എനിക്ക് കരുണ ചെയ്തു. ഇപ്രകാരം രോഗാവസ്ഥയിലായിരിക്കുന്നവർക്കും ഉച്ചത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുവാനുള്ള ഭാഗ്യവും സാവകാശവും നൽകുവാൻ, അവരുടെ രോഗത്തെ ചെറുത്തു നിൽക്കുവാനുള്ള ദൈവകൃപ അവർക്ക് നൽകണമേ. എന്റെ കൃപ നിനക്കു മതി എന്നുള്ള ഇമ്പകരമായ ശബ്ദം രോഗസൗഖ്യത്തിന് പൗലോസ് ശ്ലീഹായ്ക്ക് മുഖാന്തരമായതുപോലെ ഞങ്ങൾ സമർപ്പിക്കുന്ന രോഗികൾക്കും ദൈവകൃപയുടെ അപാരമായ അനുഗ്രഹം ലഭിക്കാൻ കർത്താവ് സഹായിക്കണമേ. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ കാര്യങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും അവിടുന്ന് വാഴ്ത്തണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് നേതൃത്വം കൊടുത്ത വൈദികരെയും അതിൽ പങ്കാളികളായ എല്ലാ പ്രിയ ദൈവമക്കളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ നോമ്പുകാലം പൂർണ്ണമാകുമ്പോൾ ഞങ്ങൾ പഴയതിലേക്ക് മടങ്ങിപ്പോകുവാനല്ല, ഒരു പുതുക്കത്തിന്റെ ജീവിതം നയിപ്പാൻ ഞങ്ങൾക്കൊക്കെ അപ്രകാരം ഒരു തീരുമാനമെടുക്കുവാൻ ദൈവം ഞങ്ങളെ ശക്തരാക്കണമേ. അതിനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഒരുക്കിത്തരണമേ. ദുഷ്ടശക്തികൾ ആ തീരുമാനത്തിൽ ഞങ്ങളെ മാറ്റരുത് എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ഞങ്ങളുടെ വൈകാരിക തലങ്ങളും ചിന്താമണ്ഡലങ്ങളും ഒക്കെ ദൈവകൃപ കൊണ്ട് നിറയുവാൻ ഞങ്ങളെ സജ്ജരാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇടവിടാതെ കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമ്പത്തിന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടിയും സ്തുതിയിച്ച് നാം ഓർ പ്രാർത്ഥിക്കുന്ന എല്ലാ ആവശ്യങ്ങളോടുകൂടിയും ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടത്തിൽ സംബന്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളോടുകൂടിയും നമ്മുടെ സഭയോടും ആത്മീയ പ്രവർത്തനങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നെ
കൊണ്ടായിരിക്കും. നഗരഹിതമായ സുഖം സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ട് സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് സാന്നിധ്യം കൂടെ നിറച്ച പ്രിയപ്പെട്ട മാമനച്ഛൻ, അതുപോലെ ഐസക്കച്ഛൻ, ജോയിയച്ഛൻ, ധന്യമാർന്ന ശുശ്രൂഷ അനുഗ്രഹീത തിരുവചനം പകർന്ന് നമ്മളെ ധന്യമാക്കിയ തോമസ് മാത്യു അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ആരാധീരായ വൈദിക ശ്രേഷ്ഠയോടുള്ള സ്നേഹവും നന്ദിയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സെന്റ് തോമസ് പള്ളിയുടെ അങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാവുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവ്വം ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. ഇത് എന്റെ അസോസിയേറ്റ് ജോലിയോട് പ്രിയപ്പെട്ട മനോജ് അയവിടെ വായിച്ച ജോളിയാൻ്റിയോടുള്ള സ്നേഹം അറിയിക്കുന്നു. നമ്മൾ അറിയാം ഈ വരുന്ന ഞായറാഴ്ച സകല വൈദികരെയും വാങ്ങിപ്പോയ സകല വൈദികരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്ന ഞായറാഴ്ചയാണ്. തീർച്ചയായിട്ടും എല്ലാ വൈദികരെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. നിങ്ങളുടെ മാവോലിസം മുക്കിയ വൈദികരെയൊക്കെ നിങ്ങൾ ഓർക്കുക. ഏത് സഭയിൽപ്പെട്ട വൈദികരാണെങ്കിലും, അത് സി എസ് സിയിൽ നിന്നോ മർത്തോമയെന്നോ കത്തോലിക്ക എന്നോ വിവാഹം കഴിച്ച് വന്നിട്ടുള്ള ആളുകളാണെങ്കിലും നമ്മളെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ മാവോലിസം മുക്കിയിട്ടുള്ള എല്ലാ വൈദികരെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടവകളിൽ ശുശ്രൂഷ ചെയ്ത് ഈ ലോകത്തു നിന്ന് യാത്രയായിട്ടുള്ള വൈദികരെയൊക്കെ നമ്മൾ പ്രാർത്ഥന ഓർക്കേണ്ടതാണ്. അത് വലിയൊരു ബന്ധമാണ്, അവരെ ആത്മീയ ബന്ധം, പിതൃപുത്ര ബന്ധമൊക്കെ അവിടെയാണ് പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെയൊക്കെ ഓർക്കണം എന്ന സ്നേഹത്തോടെ ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ നോമ്പിന്റെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ദൈവം തമ്മിലാണ് ഇവരെ വാഴ്ത്തി അനുഗ്രഹിക്കുന്നത്.